2024 May 9 വ്യാഴാഴ്ച. കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ഇരിക്കേണ്ടടുത്ത് ഇരിക്കണം. ശ്രീകുമാർ പള്ളിയിലെടുത്ത് എഴുതുന്നു, സംസ്ഥാനം ചുട്ടുപൊള്ളുകയാണ്. ജലസംഭരണികളിൽ വെള്ളത്തിന്റെ നിരപ്പ് ആശങ്കകരമായി താഴുന്നു. പല സ്ഥലങ്ങളിലും കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടമോടുന്നു. വെന്തുരുകുന്ന പകൽ ചൂടിൽ പുറത്തിറങ്ങാനാവാതെ ജനങ്ങൾ നട്ടം തിരിയുന്നു. മുമ്പങ്ങുമില്ലാത്ത വിധമുള്ള ഒരു സാഹചര്യത്തെയാണ് കൊച്ചുകേരളം മറികടക്കാൻ പൊരുതുന്നത്. രാജ്യത്തിന്റെ ഭാവി ഭരണം ആര് കൈക്കൊള്ളണമെന്ന് നിശ്ചയിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പും ഇതിനിടെ കഴിഞ്ഞു. ഇത്രയും സങ്കീർണവും ആശങ്കകരവുമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും കേരളത്തിലെ അച്ചടി ദൃശ്യ മാധ്യമങ്ങളുടെ കഴിഞ്ഞ ഒരാഴ്ചയിലെ സുപ്രധാന വാർത്തകളിൽ ഒന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കവും കേസുമാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. പൊതുരംഗത്ത് ഏർപ്പെടുന്നവർക്ക് അവർ ഏർപ്പെടുന്ന മേഖലയുടെയോ കൈയാളുന്ന പദവിയുടെയോ അടിസ്ഥാനത്തിൽ ആദരവും അധികാരവും ചില പ്രത്യേക പരിഗണനകളും കിട്ടിയേക്കാം. അല്ല, കിട്ടണം. അത് മറ്റുള്ളവർ അംഗീകരിക്കുകയും വേണം. ഒപ്പം താൻ ഇരിക്കുന്ന പദവിയോടോ വഹിക്കുന്ന ചുമതലയോടോ കൈവശമുള്ള അധികാര സ്ഥാനത്തിന്റെയോ മഹത്വവും പവിത്രതയും കാത്തുസൂക്ഷിക്കുക എന്നത് അതിലും പരമപ്രധാനവുമാണ്. ഇരിക്കേണ്ടടുത്ത് ഇരുന്നെങ്കിലേ ചില കാര്യങ്ങൾ ചെയ്യേണ്ടവർ ചെയ്യൂ എന്നൊരു ചൊല്ലുണ്ട്. ഇത് മനസ്സിലാക്കാൻ വിദേശ സർവകലാശാലകളിലെ ഡോക്ടറേറ്റ് ഒന്നും വേണ്ട. സാമാന്യ ബോധ്യം മതി. ചൂട് വാർത്തകൾ തേടിപ്പോകുന്ന മാധ്യമങ്ങളെ ഒരുവിധത്തിലും കുറ്റപ്പെടുത്താനാവില്ല. കാരണം പുതിയ വാർത്തകൾ നൽകിയില്ലെങ്കിൽ അവർ തമസ്കരിക്കപ്പെടും. പൊതുവേദികളിൽ നിന്ന് ഓരോന്നും കാട്ടിക്കൂട്ടുമ്പോൾ തങ്ങൾ ഏതെങ്കിലും മാധ്യമത്തിന്റെയോ സോഷ്യൽ മീഡിയയുടെയോ കണ്ണുകൾക്കുള്ളിലാണെന്ന സത്യം വിസ്മരിക്കരുത്. കുറഞ്ഞപക്ഷം പൊതുപ്രവർത്തകരും അധികാര സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരും എല്ലാം മേയർ ഡ്രൈവർ തർക്കത്തിൽ കുറ്റാരോപിതനായ ഡ്രൈവർ ചില വാദങ്ങൾ നിരത്തുന്നുണ്ട്. അയാൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മേയർക്കും ഭർത്താവായ MLAക്കും ഒപ്പമുണ്ടായിരുന്ന മറ്റു ചിലർക്കുമെതിരെ പോലീസ് കേസെടുത്തു. തർക്കത്തിന് പിന്നാലെ തന്നെ മേയറുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് ശൌര്യം കാട്ടിയെങ്കിലും ഡ്രൈവറും പരാതി ഗൌരവത്തിലെടുത്തില്ലെന്നതും ശ്രദ്ധേയമാണ്. മേയർക്കും കൂട്ടർക്കുമെതിരെ കേസെടുക്കാൻ കോടതിയുടെ കണ്ണുരുട്ടൽ വേണ്ടി വന്നത് നടക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ മുള്ളുകയും ചെയ്യുന്ന അതിവിധേയത്വത്തിന്റെ ഫലമെന്നല്ലാതെ എന്തു പറയാൻ. 2024 April 27 രാത്രി 10 മണിയോടടുപ്പിച്ചാണ് പാളയം സാവല്യം കോംപ്ലക്സിന് മുന്നിൽ മേയറും ഭർത്താവും അടക്കമുള്ള സഞ്ചരിച്ച സ്വകാര്യ വാഹനം KSRTC ബസിന് കുറുകെയിട്ട് തടഞ്ഞത്. ഡ്രൈവറുമായി വാക്തർക്കം ഉണ്ടായത്. കാറിന് സൈഡ് നൽകാതെ ഓടിച്ചെന്നും അശ്ലീല ആംഗ്യം കാട്ടിയെന്നും ആരോപിച്ചാണ് മേയർ സംഘം സൂപ്പർഫാസ്റ്റ് തടഞ്ഞു നിർത്തിയതും. മേയർ ആര്യ രാജേന്ദ്രനും ഡ്രൈവറുമായി നടു റോഡിൽ വാക്കേറ്റം ഉണ്ടായതും. തമ്പാനൂർ ഡിപ്പോയിലെ താൽക്കാലിക ഡ്രൈവർ യദുവിനെ അവിടെ എത്തിയ കണ്ടോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. വാക്കേറ്റം നീണ്ടതോടെ ബസ്സിലുണ്ടായിരുന്ന 15 യാത്രക്കാരും അവിടെ ഇറങ്ങി. മറ്റ ഡ്രൈവറെ കൊണ്ടുവന്ന് ബസ് തമ്പാനൂരിൽ എത്തിച്ചു. ഭർത്താവിനെ കൂടാതെ സഹോദരനും സഹോദര ഭാര്യയുമാണ് മേയർക്കൊപ്പം കാറിലുണ്ടായിരുന്നത്. വിവാഹ സൽക്കാരം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. പട്ടം മുതൽ കാറിന് സൈഡ് കൊടുത്തിരുന്നില്ല. പിന്നീട് ബസ് ഒതുക്കിയതോടെ കടന്നുപോയി. എന്നാൽ അമിത വേഗത്തിൽ പിന്നാലെ എത്തിയ ബസ് കാറിന് ഇടിക്കാൻ ശ്രമിച്ചെന്നും ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചെന്നുമാണ് മേയറുടെ പരാതി. തുടർന്ന് ബസിനെ പിന്തുടർന്ന് തടയുകയായിരുന്നു എത്ര. മേയറുടെ ബന്ധു സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ ഡ്രൈവർ കയർത്തു. മേയറും MLAയും കാറിൽ നിന്ന് ഇറങ്ങി തങ്ങൾ ആരാണെന്ന് പറഞ്ഞു. സ്ഥലം മാറ്റുമെന്നും നടപടി ഉണ്ടാകുമെന്നും മേയർ പറഞ്ഞപ്പോൾ കൃത്യമായി ശമ്പളം ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നായിരുന്നു ഡ്രൈവറുടെ മറുപടി. മേയർ DCPയെ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത്. മന്ത്രി KB ഗണേഷ്കുമാറിനെയും വിവരമറിയിച്ചു. സ്ത്രീകൾക്കെതിരെ ലൈംഗിക ചുവയോടുള്ള അധിക്ഷേപം എന്ന വകുപ്പ് ചുമത്തിയാണ് ഡ്രൈവർക്കെതിരെ കേസെടുത്തത്. കേസ് സംബന്ധമായ മറ്റു കാര്യങ്ങൾ കോടതിയിൽ ആയതിനാൽ നീതിപീഠമാണ് ഈ കാര്യത്തിൽ ന്യായങ്ങൾ വിലയിരുത്തേണ്ടത്. എന്നാൽ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നാണ്. മേയർ ഡ്രൈവർ തർക്കത്തിൽ തൊട്ടു പിന്നാലെ ഒരു ചലച്ചിത്ര നടി ഡ്രൈവർ യദുവിനെതിരെ ആരോപണമായി രംഗത്ത് വന്നു. വിവാദവുമായി ബന്ധപ്പെട്ട് യദുവിന്റെ ചിത്രം മാധ്യമങ്ങളിൽ കണ്ടതോടെയാണ് കുറെ നാളുകൾക്ക് മുമ്പ് ഇതേ ഡ്രൈവറിൽ നിന്നുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് അവർ വിശദീകരിച്ചത്. അവർ പറഞ്ഞ ദിവസവും സമയവുമൊക്കെ വെച്ച് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ നടിയുടെ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആര്യ രാജേന്ദ്രൻ മേയറാണെന്ന് വെളിപ്പെടുത്തിയപ്പോൾ എന്നാൽ പിന്നെ എന്റെ ശമ്പളം വാങ്ങിത്ത എന്ന മട്ടിലാണ് യദു പ്രതികരിച്ച്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കാണുമ്പോൾ സാധാരണക്കാരായ ആൾക്കാർക്ക് തോന്നുന്ന ഒരു പ്രതീതി കിലുക്കൻ സിനിമയിൽ ഹോട്ടൽ അടിച്ചു തകർത്ത ശേഷം രേവതിയുടെ കഥാപാത്രം പറയുന്ന ഇത്രയും ഞാൻ ചെയ്തുള്ളൂ, അതിനാണ് ഈ കുരങ്ങൻ എങ്ങനെയൊക്കെ പറയുന്നത് എന്ന സംഭാഷണം പോലെയാണ്. വിവാദത്തിലെത്തിയ ട്രിപ്പിനിടയിൽ ബസ് ഓടിക്കുമ്പോൾ നിരവധി തവണ ഇത് മൊബൈൽ സംസാരിച്ചിരുന്നു എന്നതാണ് പുറത്തു വന്ന മറ്റൊരു വിവരം. ഇക്കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ ഡ്രൈവർ വെറും ഏതുമല്ല, ഒരു ഒന്നൊന്നര ഏതുമാണ്. 45 വാഹനങ്ങളുടെ അകമ്പടിയിൽ യാത്ര ചെയ്യുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിഹസിക്കുന്ന മാധ്യമങ്ങളിലേക്കിലും ഇതൊന്നും മനസ്സിലാക്കണം. 45 വാഹനങ്ങൾ ബാലകേര സെറ്റ് പോലെ പല വർണ്ണത്തിലുള്ള ലൈറ്റുമിട്ട് ആരും സംഗീതം നൽകാത്ത നിലവിളിയും പുറപ്പെടുവിച്ച് പോകുമ്പോൾ പാവം ജനത്തിന് മനസ്സിലാകുമല്ലോ നമ്മളെ ഭരിച്ച് സന്തുഷ്ടരാക്കാൻ മുഖ്യമന്ത്രി ആണ് ഗമിക്കുന്നതെന്ന്. അതിലൊന്നും ഒരു തെറ്റുമില്ല. ഇതിന്റെ ചെലവിലേക്ക് ഇന്ധന സെസ് കുറച്ച് ശതമാനം കൂട്ടിക്കോട്ടെ, അല്ലെങ്കിൽ മദ്യത്തിന്റെ വില സ്വല്പം ഉയർത്തിക്കോട്ടെ, വൃത്തികെട്ട കുടിയന്മ അങ്ങനെയെങ്കിലും നന്നാ ചെയ്യുമല്ലോ. മേയർക്ക് സഞ്ചരിക്കാൻ ഔദ്യോഗിക വാഹനമുണ്ട്, അത് സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കാതിരിക്കുന്നത് നല്ല മാതൃകയുമാണ്. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ പ്രശ്നമുണ്ടാക്കിയ വാഹനം സിനിമാ സ്റ്റേലിൽ വളഞ്ഞിട്ട് പിടിക്കാതെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ ഒന്ന് വിളിച്ചറിയിച്ചാൽ പോരെ, വല്ല വിഷയവും ഉണ്ടാകുമോ? ഇത് വെറുതെ റോഡിൽ കിടന്ന് പ്രശ്നമുണ്ടാക്കുമോ? എന്നിട്ട് ഞാൻ മേയറാണെന്ന് നാട്ടുകാർക്ക് മുമ്പിൽ ആണയിട്ട് പറയേണ്ടി വരിക. പലിശ പിരിക്കാനെത്തുന്ന ബ്ലേഡ് കമ്പനിക്കാരനെ പോലെ ഒരു MLA ബസിനുള്ളിൽ കയറി യാത്രക്കാരെ നിർദ്ദയം ഇറക്കി വിടുക, ഇതൊക്കെ മോശമല്ലേ മേയറെ? ഇതുകൂടി കേൾക്കണേ, പാർട്ടിയിൽ പൊതു രക്തത്തിന് സ്ഥാനമാനങ്ങൾ നൽകുന്ന CPM രീതി തീർത്തും അഭിനന്ദനീയമാണ്. പക്ഷേ അങ്ങനെ യുവ രക്തം തിരഞ്ഞെടുക്കുമ്പോൾ അവരെ ആവണക്കെണ്ണ മണക്കുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കുന്നത് നന്നായിരിക്കും.